ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ പത്രിക സമർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുന്നണികൾ. വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കൾ പ്രചാരണത്തിനെത്തും. ജൽജീവൻ ദൌത്യത്തിലൂടെ 16 കോടി വീടുകളിൽ ടാപ്പ് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞതായി കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ. കർണാടകയിൽ സ്വകാര്യ സ്ലീപ്പർ ബസ് അപകടത്തിൽപ്പെട്ട് 4 മലയാളികൾ മരിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാൾ മുഹമ്മദൻ എഫ് സിയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലെയും അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് സമയപരിധി വൈകിട്ട് 3 അവസാനിക്കും. രാവിലെ 11 മുതൽ പത്രിക സമർപ്പിക്കാം. ശനിയാഴ്ച വൈകിട്ട് വരെ 341 സ്ഥാനാർത്ഥികൾ 607 പത്രികകൾ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം 23, കൊല്ലം 23, പത്തനംതിട്ട 7, ആലപ്പുഴ 25, കോട്ടയം 22, ഇടുക്കി 8, എറണാകുളം 29, തൃശൂർ 43, പാലക്കാട് 35, മലപ്പുറം 30, കോഴിക്കോട് 39, വയനാട് 9, കണ്ണൂർ 33, കാസർകോട് 11 എന്നിങ്ങനെയാണ് ഇന്നലെ വരെയുള്ള ജില്ല തിരിച്ചുള്ള കണക്ക്. സൂക്ഷ്മ പരിശോധന നാളെയാണ്. വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം. പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കാനിരിക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രിക നൽകാത്ത മുന്നണി സ്ഥാനാർത്ഥികളും കക്ഷിരഹിത സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കേരളത്തിലും പുതുച്ചേരിയിലും അസമിലും 9 April, തമിഴ്നാട്ടിൽ 23 ഒരു ഘട്ടമായാണ് വോട്ടെടുപ്പ്. പശ്ചിമബംഗാളിൽ 23 and 29 വോട്ടെടുപ്പ് പൂർത്തിയാകും. എല്ലായിടത്തും 4 May വോട്ടെണ്ണും. സംസ്ഥാന നിയമസഭയുടെ കാലാവധി 23 May അവസാനിക്കുന്നത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കാമെങ്കിലും 10 ദിവസം മുമ്പ് വരെ സമർപ്പിച്ച അപേക്ഷകളാണ് നിലവിൽ പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോ രത്തൻ യു കേൽക്കർ അറിയിച്ചു. അപേക്ഷ സ്വീകരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പരമാവധി 10 ദിവസമാണ് വേണ്ടത്. അതിനാൽ 15 March വരെ അപേക്ഷ സമർപ്പിച്ചവർക്ക് മാത്രമേ 9 April വോട്ട് ചെയ്യാൻ അർഹത ലഭിക്കൂ. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ശേഷം പുതിയ അപേക്ഷകൾ സ്വീകരിക്കുകയും 15 March ശേഷം ലഭിച്ച അപേക്ഷകളിൽ നടപടിയെടുക്കുകയും ചെയ്യുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. പറവൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചേന്ദമംഗലം കവലയിലെ രാജീവ് ഭവനിൽ നിന്ന് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി താലൂക്ക് ഓഫീസിലെത്തിയാണ് പത്രിക നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരമാവധി വോട്ടർ സൌഹൃദമാക്കാൻ നടപടികളുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോളിംഗ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൌകര്യങ്ങളും സഹായവും ഉറപ്പാക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകി. വോട്ടെടുപ്പ് ദിവസം 218,807 പോളിംഗ് സ്റ്റേഷനുകളിൽ ഓരോന്നിലും വോട്ടർമാർക്ക് വേണ്ട കുടിവെള്ളം, തണലത്തെ കാത്തിരിപ്പ് സ്ഥലം, ജലസൌകര്യത്തോടെ ശുചിമുറി, മതിയായ വെളിച്ചം, ഭിന്നശേഷിക്കാർക്കായി റാമ്പ് സൌകര്യം എന്നിവ ഉറപ്പാക്കണം. വോട്ട് ചെയ്യാൻ വരിയിൽ കാത്തുനിൽക്കേണ്ടി വന്നാൽ വോട്ടർമാർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ബെഞ്ചുകൾ ക്രമീകരിക്കാനും സിഇഒമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമപ്രവർത്തകർക്കായി തയ്യാറാക്കിയ വോട്ടറിവ് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നാൾവഴികൾ പുസ്തകം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 85% പോളിംഗ് ആണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്ന് രത്തൻ യു കേൽക്കർ പറഞ്ഞു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോസിറ്റീവായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി, PIB ഡെപ്യൂട്ടി ഡയറക്ടർ ആതിര തമ്പി എന്നിവർ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. ഇതിലുൾപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരുടെയും മൈക്രോ ഒബ്സർവർമാരുടെയും പരിശീലനം നാളെ ആരംഭിക്കും. രാവിലെയും ഉച്ചയ്ക്കുമായി 2 സെഷനുകളിലാണ് പരിശീലനം. പരീക്ഷാ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അധ്യാപകർക്ക് നിശ്ചിത ദിവസം പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നാൽ 24 മുതൽ 29 വരെ ഏതെങ്കിലും തീയതിയിൽ പരിശീലനം നേടാവുന്നതാണ്. പത്രികാ സമർപ്പണം പൂർത്തിയായിട്ടില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന LDFന്റെ പ്രചാരണ പരിപാടികൾ ഉച്ചകഴിഞ്ഞ് പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിക്കും. പരിപാടിക്ക് മുമ്പ് തിരുവല്ലയിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത അദ്ദേഹം കേരളത്തെ പുരോഗതിയുടെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് പറഞ്ഞു. April 3 48 കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ബുധനാഴ്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പര്യടനത്തോടെ കൂടുതൽ ശക്തമാകും. അന്ന് വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദേശീയ നേതാക്കൾ കേരളത്തിലെത്തും. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് എന്നിവരടക്കം പ്രമുഖർ പ്രചാരണത്തിനെത്തും. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലേക്ക്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
ജില്ലാ കലക്ടർ അരുൺ കെ വിജയന്റെ കീഴിൽ 11 വീതം വരണാധികാരികളും ഉപവരണാധികാരികളുമാണുള്ളത്. 25 ജില്ലാതല നോഡൽ ഓഫീസർമാരും 223 വീതം സെക്ടർ ഓഫീസർമാരും സെക്ടർ പോലീസ് ഓഫീസർമാരും 800 മൈക്രോ ഒബ്സർവർമാരും 3048 പ്രിസൈഡിംഗ് ഓഫീസർമാരും 9144 പോളിംഗ് ഓഫീസർമാരും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. 2177 BLOമാരും തെരഞ്ഞെടുപ്പ് പ്രക്രിയ സജീവമാണ്. 4200 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ ആവശ്യമുള്ളതായി കണക്കാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ 2856 അംഗങ്ങൾ ഉൾപ്പെടുന്ന കേന്ദ്രസേനയെയും 2079 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും സുരക്ഷയ്ക്കായി നിയോഗിക്കുന്നുണ്ട്.
പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
ആദ്യഘട്ട റാൻഡമൈസേഷനിൽ 3556 പ്രിസൈഡിംഗ് ഓഫീസർമാരെയും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരായി 3556 പേരെയും പോളിംഗ് ഓഫീസർമാരായി 7112 പേരെയുമാണ് നിയമിച്ചിട്ടുള്ളത്. പോളിംഗ് ഡ്യൂട്ടി ലഭിച്ചിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്കുള്ള ആദ്യഘട്ട പരിശീലന ക്ലാസുകൾ നാളെ മുതൽ 28 വരെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും വിലയിരുത്തുന്നതിനായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗവും ചേർന്നു.
ആകാശവാണിയിലും ദൂരദർശനിലും സൌജന്യ പ്രക്ഷേപണത്തിന് ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ വൌച്ചറുകൾ അനുവദിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ വോട്ടെടുപ്പിന് 2 ദിവസം മുമ്പ് വരെയായിരിക്കും പ്രക്ഷേപണത്തിന് അവസരം. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നറുക്കെടുപ്പിലൂടെയാകും സമയക്രമം നിശ്ചയിക്കുക. ഓരോ പാർട്ടിക്കും ആകാശവാണിയിലും ദൂരദർശനിലും 45 മിനിറ്റ് വീതമാണ് സമയം നൽകുന്നത്. പാർട്ടികളുടെ പ്രക്ഷേപണത്തിന് പുറമെ ആകാശവാണിയിലും ദൂരദർശനിലും 2 പാനൽ ചർച്ചകൾ അല്ലെങ്കിൽ സംവാദങ്ങൾ പ്രസാർഭാരതി കോർപ്പറേഷൻ സംഘടിപ്പിക്കും. ലോക്സഭയും രാജ്യസഭയും സ്വാതന്ത്ര്യസമര പോരാളികളായ ഭഗത് സിംഗിനും രാജ്ഗുരുവിനും സുഖ്ദേവിനും രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ചെറുപ്രായത്തിൽ തന്നെ അനിതര സാധാരണമായ ധീരതയും സമരവീര്യവും കാഴ്ചവെച്ച് ജീവാർപ്പണം ചെയ്തവരാണ് അവരെന്ന് ലോക്സഭയിൽ സ്മരണാഞ്ജലി അർപ്പിച്ച സ്പീക്കർ ഓം ബിർള പറഞ്ഞു. 1931 March 23 രാഷ്ട്രത്തിന്റെ മോചനത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച 3 ധീരദേശാഭിമാനികളും അവരുടെ പ്രവൃത്തി കൊണ്ട് ഇപ്പോഴും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികളായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരും ആദരാഞ്ജലി അർപ്പിച്ചു. ഡോക്ടർ റാം മനോഹർ ലോഹ്യയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. കൊളോണിയൽ ഭരണത്തിനെതിരെ ജനങ്ങൾ അണിനിരത്തുന്നതിലും 1947 ശേഷം ഇന്ത്യയുടെ പുരോഗതിക്ക് സംഭാവന നൽകുന്നതിലും നിർണായക പങ്കുവഹിച്ച ബഹുമുഖ വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുജന പങ്കാളിത്ത പ്രക്രിയയായ സെൻസസിന് അടുത്ത മാസം തുടക്കം കുറിക്കും. സെൻസസിന്റെ 1st ഘട്ടം ഹൌസ് ലിസ്റ്റിംഗും ഭവന സെൻസസുമാണ്. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അനുയോജ്യമായ 30 ദിവസമാണ് ഇതിനായി തിരഞ്ഞെടുക്കുക. ജൽ ജീവൻ ദൌത്യത്തിലൂടെ 16 കോടി വീടുകളിൽ ടാപ്പ് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞതായി കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീൽ അറിയിച്ചു. ന്യൂഡൽഹിയിൽ ലോക ജലദിന കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ട് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ സ്വകാര്യ സ്ലീപ്പർ ബസ് അപകടത്തിൽപ്പെട്ട് 4 മലയാളികൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശി മുഹമ്മദ് ഫർഹാൻ, മാഹി സ്വദേശി സക്കീർ, ബംഗളൂരുവിൽ താമസിക്കുന്ന റഫീസ്, റഷീദ് എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 4:10 മൈസൂർ എക്സ്പ്രസ് ഹൈവേയിൽ മധൂരിനും ചന്നപട്ടണയ്ക്കും ഇടയിലായിരുന്നു അപകടം. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മുഹമ്മദൻ SCയെ നേരിടും. കൊൽക്കത്തയിൽ വൈകിട്ട് 7:30 മത്സരം. ഒമാനിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. തൃത്താല സ്വദേശികളായ യൂസഫ്, ഷംല എന്നിവരാണ് മരിച്ചത്. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും നാളെ വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കിയും വയനാടും ഒഴികെ 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുന്നണികൾ. ജൽ ജീവൻ ദൌത്യത്തിലൂടെ 16 കോടി വീടുകളിൽ ടാപ്പ് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞതായി കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ. കർണാടകയിൽ സ്വകാര്യ സ്ലീപ്പർ ബസ് അപകടത്തിൽപ്പെട്ട് 4 മലയാളികൾ മരിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മുഹമ്മദൻ SCയെ നേരിടും.